ജയം. കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. സൂര്യൻ തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. കർത്താവിന്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണനീയമാണ്. പ്രപഞ്ചം മുഴുവൻ തന്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവ എത്രയവ. അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. കാലത്തിന്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല. ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു. അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല. അവിടുത്തെ ഉപദേശകരെയും ആവശ്യമില്ല. അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം. അവകാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്. അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു. എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ്ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും അപൂർണമല്ല. ഒന്ന് മറ്റൊന്നിന് പൂരകമാണ്. അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? തെളിഞ്ഞ ആകാശ വിധാനം സ്വർഗീയ ഔന്നത്യത്തിന്റെ അഭിമാനമാണ്. സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ്. അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. മധ്യാഹ്നത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു. അതിന്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും? ചൂള ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു. സൂര്യനാകട്ടെ അതിന്റെ മൂന്നരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത്. ഇത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു. ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു. ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ്. അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു. യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു. കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ. ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു. പൂർണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത്. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു. ആകാശ സൈന്യങ്ങളുടെ പ്രകാശ ഗോപുരമാണത്. നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിന്റെ സൗന്ദര്യമാകുന്നു. കർത്താവിന്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയും പരിശുദ്ധന്റെ കൽപ്പനയാൽ അവേദാസ്ഥാനം നിലകൊള്ളുന്നു. അവ ഒരിക്കലും കണ്ണു ചിമ്മുന്നില്ല. ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവി. മനോഹരമായ ചാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു. അത്യുന്നതന്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത്. അവിടുന്ന് തന്റെ കൽപ്പനയാൽ ഹിമവാദം അയക്കുന്നു. തന്റെ വിധിയുടെ മിന്നൽ പിണരുകളെ ധ്വരിപ്പിക്കുന്നു. അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു. തന്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു. അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു. മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു. വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് ശാസിക്കുന്നു. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞു വിതറുന്നു. വെട്ടുക്കിളിപ്പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു. അതിന്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ്. അത് വീഴുന്നത് കൊണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു. അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ തുഷാരം വിതറുന്നു. ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളുപോലെയാകുന്നു. തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകെട്ടയാകുന്നു. ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചിട്ട പോലെ അണിയുകയും ചെയ്യുന്നു. പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു. എന്നാൽ മൂടൽ മഞ്ഞെല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാവുന്നു. അത്യഗാധത്തെ നിശ്ചലമാക്കിയതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ്. സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നു. നാം അത് കേട്ട് വിസ്മയിക്കുന്നു. അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായകങ്ങളായ സമുദ്ര സത്വങ്ങളും അതിലുണ്ട്. സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല. എല്ലാറ്റിന്റെയും സാരമിതാണ്, അവിടുന്നാണ് സർവവും. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളെയെങ്കാൾ അവിടുന്ന് ഉന്നതമാണ്. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവീൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവീൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്കവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്കവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും? ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു. അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ. എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. തന്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാം. കർത്താവ് ആദ്യം മുതൽ തന്നെ തന്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു. വിഭവ സമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവം വസിച്ചവരുമാണ് ചിലർ. ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിന്റെ മഹിമയുമായിരുന്നു. ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ. സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുമുണ്ട്. ജീവിക്കുകയോ ജനിക്കുകയോ പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ. എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ സൽപ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. അവരുടെ ഭാവി തലമുറകൾ എന്നേക്ക് നിലനിൽക്കും. അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. ഹാനോക്ക് നോഹ. ഹാനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി. അവൻ ഉന്നതത്തിലേക്ക് സമൂഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അനുതാപത്തിന്റെ മാതൃകയാണ്. നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. അബ്രഹാം ഇസ്ഹാഖ് യാക്കോബ് അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രഹാം. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. അവൻ അത്യുന്നതന്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. അതിനാൽ അവന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. ഭൂമിയിലെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവനെ വാഗ്ദാനം ലഭിച്ചു. ഇസഹാക്കിനും പിതാവായ അബ്രഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ അവിടുന്ന് വെച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. മോശ, യാക്കോബിന്റെ സന്തതിയിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവൻ അത്ര ഭാഗ്യസ്മരണാർഹനായ മോശ. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. അവിടുന്ന് തന്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിൽ ഭാഗികമായ ദർശനം അവനെ നൽകുകയും ചെയ്തു. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം, കൽപ്പനകൾ, ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തന്റെ ഉടമ്പടിയും ഇസ്രയേലിനെ തന്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ അഹറോനെ അവിടുന്ന് ഉയർത്തി. അവിടുന്ന് അവനുമായി നിത്യമായി ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മഹിമേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി. അവിടുന്ന് അവനെ ശക്തനാക്കി. കാൽച്ചട്ടയും നീണ്ട അങ്കിയും ഏഫോദും അവന് നൽകി. അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങയും ദേവാലയത്തെ തന്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണമണികളും തുന്നിച്ചേർത്തു. സ്വർണ നീല ധൂമ്രവർണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഉറിയും തുമ്മിയും എന്നിവയും അണിയിച്ചു. കരവിരുതോടെ പിരിച്ചെടുത്ത കടും ചെമപ്പു നൂൽ ഇസ്രയേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണഫലകം എന്നിവ അണിയിച്ചു. അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിൽ മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധന്റെ കരചാതിരി പ്രകടമാകുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. അവന്റെ കാലത്തിന് മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവന്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു. എല്ലാ ദിവസവും 2 പ്രാവശ്യം വീതമം അവന്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും. മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചു കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി. അവനും അവന്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണത്. ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിനെ ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രയേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. ദാത്താനും അബിറാമും അവരുടെ അനുയായികളും കോറഹിന്റെ സംഘം ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു. കർത്താവ് ഇത് കണ്ടു കോപിച്ചു. അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. അവിടുന്ന് അഹ്റോന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു. അതിവിശിഷ്ടമായ ആദ്യഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു. കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവന്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും. ഫിനഹാസ് എലയാസറിന്റെ പുത്രനായ ഫിനഹാസിനാണ് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം. അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രയേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിന് അവനും അവന്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. യൂദാഗോത്രജനായ ഇശായിയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. രാജാവിന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹറോന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്കാണ്. തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ. ജോശുവയും കാലേബും നൂനിന്റെ പുത്രൻ ജോശുവ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായിരുന്നു. അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു. ഇസ്രയേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു. നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു. അവന് മുമ്പ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത്? അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ? ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴയച്ച് അവന് ഉത്തരമരുളി. ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി. ബെത്ഹോറോൻ ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു. അങ്ങനെ ജനതകൾ അവന്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ശക്തനായവനെ അവൻ പൂർണമായി പിൻചെന്നു. മോശയുടെ കാലത്ത് അവനൊരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു. യഫുന്നയുടെ പുത്രൻ കാലേബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു. ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 600,000 യോദ്ധാക്കളിൽ ഇവർ രണ്ടുപേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. കർത്താവ് കാലേബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രയേൽക്കാരും മനസ്സിലാക്കി. ന്യായാധിപന്മാർ ശാമുവേൽ അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടുകൂടി കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേക ന്യായാധിപന്മാരുണ്ട്. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ. സംഭോജ്യരായി അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ ശമുവേൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു. കർത്താവിന്റെ നിയമമനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി. കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു. വിശ്വസ്തത നിമിത്തം പ്രവാചകനാണെന്ന് തെളിഞ്ഞു. വാക്കുകളിലൂടെ വിശ്വാസ്യനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു. ശത്രുക്കളെല്ലാ വശത്ത് നിന്ന് ഞെരുക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി. ടൈറിലെ ജനനേതാക്കളെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയും അവിടുന്ന് നിർമാർജനം ചെയ്തു. നിത്യനിദ്രയ്ക്ക് മുമ്പായി ശാമുവേൽ കർത്താവിന്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു, ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല, ആരും അവനിൽ കുറ്റമാരോപിച്ചില്ല. നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും അവൻ പ്രവചിച്ചു, രാജാവിനെ അവന്റെ മരണം മുൻകൂട്ടി അറിയിച്ചു. ജനത്തിന്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു. അവന് ശേഷം ദാവീദിന്റെ നാളുകളിൽ നാഥാൻ പ്രവചനം നടത്തി. സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രയേൽ ജനത്തിൽ നിന്ന് ദാവീദ് തെരഞ്ഞെടുക്കപ്പെട്ടു. അവൻ കോലാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ കരടികളുമായി കളിയാടി. അവൻ യൗവനത്തിൽ കവിണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തില്ലേ? ആ മല്ലനെ കൊന്ന് അവൻ ജനത്തിന്റെ അപമാനം നീക്കിയില്ലേ? അവൻ അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു, തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിനെ അവിടുന്ന് അവന്റെ വലതുവരം ശക്തമാക്കി. പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചുവനെന്ന് ആർത്തു വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചു. കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു. ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചുമാറ്റി. എതിരാളികളായ ഫിലിസ്ത്യരെ അവൻ നശിപ്പിച്ചു. ഇന്നും അവർ ശക്തിയേറ്റവരായി കഴിയുന്നു. തന്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചു. അവൻ പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനമാലപിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു. അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു. അവർ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതി ഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി. കർത്താവ് അവന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്ക് ഉറപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് അവന് രാജ്യത്വവും ഇസ്രയേലിൽ മഹത്വത്തിന്റെ സിംഹാസനവും ഉടമ്പടി വഴി നൽകി. ബുദ്ധിമാനായ ഒരു പുത്രൻ അവന് പിൻഗാമിയായി. അവൻ നിമിത്തം പുത്രന്റെ ജീവിതം സുരക്ഷിതമായി. ശലോമോന്റെ ഭരണകാല സമാധാന പൂർണമായിരുന്നു. ദൈവം അവന് എല്ലായിടത്തും സമാധാനം നൽകി. അവിടുത്തെ നാമത്തിൽ അവനൊരു ആലയം നിർമ്മിച്ചു. എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കി. യൗവനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരുന്നു! നിന്റെ വിജ്ഞാനം നദി പോലെ കവിഞ്ഞൊഴുകി. നിന്റെ ജ്ഞാനം ലോകമാസുകളും വ്യാപിച്ചു. അതിനെ നീ ഉപമകളും സൂക്തങ്ങളും കൊണ്ട് നിറച്ചു. നിന്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിലെത്തി. സമാധാനപൂർണമായ ഭരണ നിമിത്തം നീ പ്രിയങ്കരനായി. നിന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും ജനതകളെ വിസ്മയാധീനരാക്കി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി. അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി. നിന്റെ സൽകീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി. സന്തതി പരമ്പരയെ മലിനമാക്കി. അവരെ ക്രോധത്തിനിരയാക്കി. നിന്റെ ഫോഷത്തോർക്ക് ദുഃഖ കാരണമായി. അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു. എഫ്രീമിൽ നിന്ന് ഉദ്ധതമായൊരു രാജ്യം ഉയർന്നു വന്നു. കർത്താവ് ഒരിക്കലും കാരുണ്യം വിടുകയോ തന്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല. അവിടുന്ന് താൻ തെരഞ്ഞെടുത്തവന്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവന്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല. അതിനാൽ യാക്കോബിന് ഒരു ഗണത്തെയും ദാവീദിന്റെ വംശത്തിൽ ഒരു സന്തതിയെയും അവശേഷിപ്പിച്ചു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലുതായ നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബുധനാഴ്ച തോറും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടി ദൈവം തന്ന ഈ വലിയ അവസരത്തെ ഓർത്ത് നന്ദിപൂർവ്വം ദൈവത്തെ ആരാധിക്കുവാൻ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കേണ്ടതിനും ആ ശബ്ദം ശ്രവിച്ചുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കേണ്ടതിനും നമുക്ക് ആയുസ്സും ആരോഗ്യവും അവസരം ഒരുക്കി തന്ന തമ്പുരാനെ ഭക്തിയോടുകൂടി ആരാധിക്കുകയും സ്തുതിക്കുകയും ആ തൃപ്പാദത്തെങ്കിൽ ഏറ്റവും വിനയത്തോടുകൂടി നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയില് അടിസ്ഥാനപ്പെടുകയും ഇതിനിപ്പോൾ നേതൃത്വം നടക്കുകയും ചെയ്യുന്ന എല്ലാ പിതാക്കന്മാരെയും വളരെ വിനയപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം അവരെ സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് വന്നിയ മാമനച്ചൻ, പ്രിയ വി സി വർഗീസച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ അനുഗ്രഹീതമായ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഏറ്റവും പ്രാർത്ഥനയോടും ഭക്തിയോടും ഒരുങ്ങിയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം കാണുകയും നമ്മുടെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുകയും എല്ലാവരെയും വളരെ സ്നേഹാദരോടുകൂടി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം, നമുക്ക് വളരെ സുപരിചിതമായ 230-ാമത്തെ ഗീതം ദൈവമാകെ ആലപിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ സമാരംഭിക്കാം. എന്നേച്ചു അല്ലാതില്ലിരിക്കലാശ്രയം ഈ ഭൂമി. നമുക്കറിയാം നമ്മളിൽ ആരെയൊക്കെ ആശ്രയം കണ്ടാലും ആ ആശ്രയമൊന്നും ജീവിതത്തിന്റെ ഓരോ പദങ്ങളിലും സന്തോഷം നൽകുന്നതല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ട്. ലഭിച്ചിരിക്കുന്ന സന്തോഷം, ലോകത്തിന്റെ സന്തോഷങ്ങളൊന്നും അത് എന്നേക്കും നിലനിൽക്കുന്നതുമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഹൃദയപൂർവ്വം ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ സമരം വസിക്കുമ്പോൾ മാത്രമാണ്. ആ ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിശ്വാസത്തെ ഏറ്റു പ്രഖ്യാപിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഈ ദേവഗീതം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തന്നെ ഈ പ്രാർത്ഥന ആരംഭിക്കാം. എന്നേശു അല്ലാതെ ഒരിക്കലാശ്രയം കൂടി Yeah.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശ്രുഹായിക്ക് സ്തുതി. തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവനമ്പുരാൻ പരിശുദ്ധൻ 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 വരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ ർവന്മാരും ദൈവമില്ലാത്തവരും ആത്മാക്കളെ സാക്ഷാത് വൈദ്യം നീ മാത്രമാകുന്നുവെന്ന് നിന്നെ തിരിച്ചറിയുവാനും നിങ്ങളഭയം പ്രാപിപ്പാനും ഞാൻ ആഗ്രഹിക്കുന്നു. ദേവാനായ കർത്താവെ, ഞാൻ നിന്നെ വിറപ്പിക്കുകയും ശത്രുവിനെ അനുസരിക്കുകയും ചെയ്തിട്ടുള്ളത് അല്പമൊന്നുമല്ലെന്ന് ഞാൻ അറിയുന്നതിനാൽ എന്നോട് കരുണയുണ്ടാകണമേ. ഇതാ ഞാൻ മരിച്ചവനായിരിക്കുന്നു. മനുഷ്യൻ കരുണയില്ലാത്തവനായിരിക്കാതെ അന്യോന്യം കരുണ ചെയ്യണമെന്ന് നീ പഠിപ്പിച്ചിരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് വളരെ കരുണയും ദൈവമുള്ളവനെ, എന്റെ മേൽക്കൃപയുണ്ടാകണമേ. നിങ്ങൾ സാധ്യമല്ലാത്ത ഒന്നുമില്ല. നീ കരുണയുടെ ഉടയവനാകുന്നുവല്ലോ. എന്റെ ഹൃദയവും എന്റെ ജഡവും അരിഷ്ടതയിൽ ഇരിക്കുന്നതുകൊണ്ട് എന്നോട് ഉത്തരവാദിത്തം ചെയ്യണമേ. കരുണയുള്ള കർത്താവ്, ജീവിപ്പാൻ വൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ആയിത്തീർന്നിരിക്കുന്നതിനാൽ നീ എന്നെ ജീവിപ്പിക്കണമേ. ഞാൻ സർവശേഷയ്ക്കും യോഗ്യനാണെന്ന് എനിക്കറിയാം. ഇനി എന്റെ അകൃത്യങ്ങൾക്ക് വേണ്ടി ഉത്തരം പറയാനായ മായാവിധത്തിൽ ഞാൻ യോഗ്യനല്ല. എന്നെ കുറിച്ച് വിലപിക്കുന്നതിനെ ഭൂലോകത്തെ മുഴുവനും ഞാൻ വിളിച്ചാലും സാധ്യമല്ല. അതിനാ കർത്താവ്, നിന്റെ കരുണയോട് ഞാൻ സങ്കടം ബോധിപ്പിക്കുകയും നിന്റെ കൃപയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൽ എന്നെ ശസിക്കരുത്, നിന്റെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കുകയും വരുത്. നീതിയുള്ള ശിക്ഷാവിധിയാൽ എന്നെ നീ അതിവേദനപ്പെടുത്തരുത്. ഞാനെല്ലാം എല്ലാ മനുഷ്യരേക്കാൾ മഹാഭാവിയാണെന്ന് ഏറ്റു പറയുന്നു. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എവിടേക്ക് ഓടിക്കേണ്ടു? നിന്റെ സന്നിധിയിൽ ഞാൻ എവിടെ മറിഞ്ഞിരിക്കേണ്ടു? എനിക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിക്കുവാനാരായിട്ടാരുള്ളൂ? ആകാശത്തിലേക്ക് നോക്കുവാൻ എനിക്ക് ധൈര്യമില്ല. സങ്കടമുള്ള ദേഹത്തോടെ വിനയമുള്ള ആത്മാവോടും കൂടെ ആ ചുങ്കക്കാരനെ പോലെ ഞാൻ നിന്റെ അടുക്കൽ നില വിളിക്കുന്നു. മുടിനായ പുത്രനെ കൈക്കൊണ്ടുപോലെ നീ കൈക്കൊള്ളണമേ. നിന്നെ ഉപേക്ഷിച്ച് പ്രദേശം മോനോട് നീ നിരപ്പായതുപോലെ എന്നോടും കരുണയുണ്ടായി നിരപ്പാകണമേ. എന്റെ കർത്താവേ, നിന്റെ ദൃശ്യമായി എന്നെ ഭക്ഷിക്ക. നിന്റെ ശരീരം എന്നെ ഭക്ഷിപ്പിക്കുകയും നിന്റെ തിരുരക്തം എന്നെ കുടിപ്പിക്കുകയും നിന്റെ പരിശുദ്ധൻ തിരുനാമം എന്നെ വിളിക്കപ്പെട്ടിരിക്കുകയും ചെയ്തുവല്ലോ. നീ എന്നെ അന്ധകാരത്തിൽ വസിപ്പാൻ വിട്ടുകളയരുത്. ഞാൻ നരകാജ്ഞയ്ക്ക് ഒരിക്കാരനായി തീരരുത്. ദുഷ്ടന്മാരുടെ കൂടെ കരുണയില്ലാതെ അത് വേദന ഞാൻ അനുഭവിക്കുവാറാകരുത്. എന്നാലോ എന്റെ കർത്താവും ദൈവമേ, നിന്റെ ദുരിഷ്ടപ്രകാരം നിന്നിട്ടുള്ള പരിശുദ്ധന്മാരുടെ കൂടെ എന്നേക്ക് നിനക്ക് സുതിപാടുവാൻ എന്നെ യോഗ്യരാക്കണമേ.
സ്ത്രീക ദൈവത്തിന്റെ വലിയ നാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്കൊരിക്കൽ കൂടി ദൈവം ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്ക ഓണം അവസ്ഥ ഒരുക്കി തന്നു. നമുക്ക് ആമുഖമായിട്ട് വീണ്ടും ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. സങ്കീർത്തനം 147 സങ്കീർത്തനം അതിന്റെ 17-18 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. തന്നെ ഭയപ്പെടുകയും ഹൃദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. തന്നെ ഭയപ്പെടുകയും തന്റെ ദയവിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. തീർച്ചയായിട്ടും ദൈവത്തെ ഭയപ്പെടുകയും തന്റെ ദയയിൽ ശരണം പ്രാപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ദൈവത്തിന്റെ സ്നേഹവും വാത്സല്യവും ശ്രദ്ധയും നമുക്കുണ്ടാകുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളെ ഭയപ്പെടുകയും അത് പ്രമാണിക്കുകയും അത് ജീവിതത്തിന്റെ ഒരു അനുഗ്രഹമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസൃതമായി ജീവിതത്തെ ഒരുക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉണ്ടാവട്ടെ. ഈ ആഴ്ച സംബന്ധിച്ചിടത്തോളം നമുക്ക് ശ്രദ്ധേയമായ രണ്ട് പ്രധാന അനുഭവങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്ന ആഴ്ചയാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വലിയ ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധ ക്രൈസ്തവ സഭയും അതുപോലെ തന്നെ ഭാരതസഭയും ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന രണ്ട് സംഭവങ്ങളെ അനുസ്മരണത്തിൽ കൂടി നമ്മൾ ആരാധനയിൽ കൊണ്ടിരുന്ന ദിവസങ്ങളാണ്. ഒന്ന് സെപ്റ്റംബർ 14 നമുക്കെല്ലാം അറിയാം ശ്ലീബ പെരുന്നാള്. ഒരു രാജ്യം മുഴുവൻ ശ്ലീബായിൽ ആശ്രയിക്കുകയും ആ ശ്ലീബായിൽ മറഞ്ഞു കിടക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദേശത്തെ പ്രഘോഷിപ്പിക്കുന്ന ദേശത്തെ ഒരുക്കുന്ന വലിയൊരു സംഭവത്തിന്റെ അനുസ്മരണം നമ്മൾ നടത്തുക ശ്ലീബ പെരുന്നാളിൽ കൂടി സെപ്റ്റംബർ 14 എന്നുള്ള കാര്യം നമുക്കറിയാം. കുരിശ് മരിച്ചു കിടക്കുന്നവന് ജീവൻ ഉളവാക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം പ്രപഞ്ചത്തെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു രാജ്ഞിയിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധമായി പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ ആ രാജ്ഞിയുടെ പുത്രനിൽ കൂടി ശ്ലീബ എന്ന് പറയുന്ന ശക്തമായ ആയുധത്തിൽ കൂടി എല്ലാ തിന്മയുടെ ശക്തിയും പരാജയപ്പെടുത്തി വിജയം കൈവരിക്കാം എന്നുള്ള യാഥാർത്ഥ്യം ജീവിതാനുഭവങ്ങളിൽ കൂടി പഠിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ ക്രിസ്തുമസ് രാജാവ് എന്ന് പറയുന്ന രാജാവ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന പട്ടണം മുഴുവൻ എല്ലാവരും ക്രിസ്തുമസ് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പരിപൂർണ സമർപ്പണം ലോകത്തിന് കാണിച്ച വലിയ ഒരു സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ശ്ലീബ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ആ ഒരു ആഘോഷം സഭയില് മോറനായ പെരുന്നാളായി കൊണ്ടാടുകയും നമ്മുടെ സഭയിൽ തന്നെ ആരാധനാ വർഷത്തിന്റെ നമ്മുടെ കാലഘട്ടങ്ങളായിട്ട് വിഭജിക്കുവാൻ തക്കവണ്ണം പോലും സഭ ശ്രദ്ധ ചെലുത്തുന്നു. നമുക്കറിയാം ശ്ലീബ പെരുന്നാളിന് ശേഷം ശ്ലീബ കാലമെന്ന് നമ്മൾ തുറന്നുള്ള ദിനങ്ങളെ കാണുകയും ആ ശ്ലീബ കാലങ്ങളിലൊക്കെ നമ്മൾ ഞായറാഴ്ച ആരാധനയിൽ ശ്ലീബായുടെ ആരാധനയാണ് നമ്മൾ നടത്തപ്പെടുക. അപ്പം ആരാധനാ ക്രമീകരണങ്ങളിൽ പോലും ഒരു വ്യത്യാസം വരുത്തത്തക്കവണ്ണം അത്ര പ്രാധാന്യമുള്ള ഒരു പെരുന്നാളായിട്ടാണ് നമ്മൾ ശ്ലീബ പെരുന്നാളിനെ കാണുന്നത്. ഒരുപക്ഷെ എല്ലാ പള്ളികളിലും സെപ്റ്റംബർ 14 അല്ലെങ്കിൽ നാളെ വൈകിട്ടോ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ ആയിട്ടോ വിശുദ്ധ കുർബാന ഉണ്ടെന്നാണ് എന്റെ ബോധ്യം. കാരണം എല്ലാ പള്ളികളിലും ഭക്തിയോടുകൂടി അത് ആരാധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യത്തിന്റെ രണ്ടാമത്തെ ഒരു തലം നമ്മൾ മനസ്സിലാക്കുന്നത് സെപ്റ്റംബർ 15 നമ്മുടെ മലങ്കര സഭ സ്വാതന്ത്ര്യത്തിന്റെ 106-ാമത്തെ ഓർമ്മ നമ്മൾ കൊണ്ടാടുന്നത്. നമ്മളെ സഭയെ സംബന്ധിച്ചോളം അത് വലിയ ഒരു കാലവയ്പാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇവിടെ ഒരു വിവാദമായ ചിന്ത കൊണ്ടുവന്ന് ഈ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തെ മാറ്റിക്കളയുകയല്ല, എങ്കിലും നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മളൊരിക്കലും ആരെയും ബഹുമാനിക്കാതിരിക്കുകയോ ആരെയും വേദനിപ്പിക്കുകയോ ചെയ്യുന്നില്ല. നമ്മൾ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, ഭാരത സഭ അത് സ്വന്തം സഭയാണ്. എല്ലാ സഭകളും അതിന്റെ സ്വാതന്ത്ര്യം അതിന്റെ തനിമ അനുഭവിക്കുന്നത് പോലെ ഭാരതസഭയ്ക്കും ഒരു സ്വാതന്ത്ര്യവും ഭാരതത്തിൻ്റെതായ തനിമ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്നും നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അത് നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, ക്രിസ്തു പോലും ആഗ്രഹിക്കുന്നത് മനുഷ്യൻ സ്വതന്ത്രനാകണം എന്നുള്ളതാണ്. ഇത് പാപത്തിൽ നിന്ന് എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ആരാധനാ സ്വാതന്ത്ര്യം നമുക്കുണ്ടാകണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം നമ്മൾ പ്രകടിപ്പിക്കുകയും അങ്ങനെ 1912 ആ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ഭാരതത്തിൽ ലഭിക്കത്തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അന്ന് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി യത്നിച്ച ദീർഘവീക്ഷണത്തോടുകൂടി അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ പിതാക്കന്മാരെയും നമ്മൾ സ്മരിക്കുന്നുണ്ട്. 1934 എഴുതപ്പെട്ട ഭരണഘടന ഇന്ന് പോലും ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ സഭയ്ക്ക് സ്വാതന്ത്ര്യം നൽകത്തക്കവണ്ണം സമൂഹം പോലും അംഗീകരിക്കുന്ന ഒരു തലങ്ങളിലേക്ക് വട്ടച്ചെലുത്തിരിമിനി എന്ന് പറയുന്ന പരിശുദ്ധ പിതാവിന്റെ ഓർമ്മകളെ ദൈവം ശക്തീകരിച്ചതുപോലെ പ്രകാശിപ്പിച്ചതുപോലെ ഇതുപോലുള്ള പിതാക്കന്മാരുടെ ആ ജീവിതം മുഴുവൻ ഒരുപക്ഷെ ആ പിതാവിന്റെയൊക്കെ ജീവിതം ഓരോ ശ്വാസവും അദ്ദേഹം ആഗ്രഹിച്ചത് മലങ്കര സഭയുടെ തനിമയും മലങ്കര സഭയുടെ വിശുദ്ധിയും അതിൻ്റെതായ തരത്തിൽ കാത്തു സൂക്ഷിക്കണം. നമുക്കറിയാം ഒരു കുറവുകളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആരാധനയിലെ തനിമയും ആരാധനയുടെ മഹത്വവും ആരാധനാ ജീവിതത്തിന്റെ നിഷ്ഠയും ഈ ലോകത്തിൽ പഠിപ്പിക്കുകയും അത് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയാം. ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും അത് പരിപൂർണ താല്പര്യത്തോടു കൂടി കടതീർന്ന ആരാധന ജനങ്ങൾ എല്ലാവരും പാലിക്കണം എന്ന് നിഷ്ഠയോടെ നിഷ്കർഷിക്കുന്ന ഒരു ഏക സഭ ഇന്ന് ലോകത്തിലുണ്ടെങ്കിൽ ആ സഭയിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒരു സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ എന്നുള്ള കാര്യം നമുക്കറിയാം. തീർച്ചയായും ജനങ്ങീകരിക്കുന്നു, കുറവുകളൊക്കെ ഉണ്ടത് പാലിക്കുന്നതിൽ പലരും എങ്കിൽ തന്നെ സഭ അതിന്റെ തനിമ ഒട്ടും നഷ്ടപ്പെടുത്താതെ എല്ലാവരും ഇത് പാലിക്കണം എന്ന് ജനങ്ങളെയും പിതാക്കന്മാരെയൊക്കെ നിഷ്കർഷിക്കുന്ന ഒരു വലിയ സഭയാണ് നമ്മുടെ. ഒരുപക്ഷെ ആ ഒരു യാഥാർത്ഥ്യത്തെ കൂടുതൽ തിരിച്ചറിഞ്ഞിട്ടുള്ള മനുഷ്യർക്കൊക്കെ അതിന് സൗന്ദര്യം അനുഭവിക്കാനും ഉൾക്കൊള്ളുവാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ല. ഈ സഭയിൽ ജീവിച്ചിരുന്ന പല പിതാക്കന്മാരും ഇന്നും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടിട്ടും ശോഭയുള്ള പിതാക്കന്മാരായി ജനങ്ങളിൽ പ്രകാശപൂർണമായി നിലനിൽക്കുന്നത് ഈ സഭയുടെ ആ വലിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വളരെ നിഷ്കർഷതയോടുകൂടി ജീവിച്ച് ശീലിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ ആ നല്ല പണ്ടറിഞ്ഞു പോയ പിതാക്കന്മാരെ നല്ല പാരമ്പര്യങ്ങളെയൊക്കെ പിൻപറ്റുവാൻ ഞാനും നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കും അവർ നിറവ് ഉണ്ടാകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ആമുഖമായിട്ട് ഈ രണ്ട് ചിന്തകളും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ പെടുത്തിയത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഓർത്തിരിക്കാനായിട്ടാണ്. സഭയുടെ ക്രൈസ്തവ സഭയുടെ ഒരു വലിയ സ്വാതന്ത്ര്യം ശ്രീലാ പെരുന്നാൾ കൂടി ഉണ്ടായതുപോലെ തന്നെ മലങ്കരസഭയുടെ സ്വാതന്ത്ര്യം 1912 നമുക്ക് ലഭിച്ചതുപോലെ ആ ഒരു തനിമയിൽ ആ ഒരു ആരാധന അനുഷ്ഠാനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൂടി ജീവിക്കാൻ തക്കവണ്ണമുള്ള ഒരു ഭാഗ്യം ഈ ഒരു സ്വാതന്ത്ര്യത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്നുള്ള തിരിച്ചറിവ് എപ്പോഴും നമുക്കുണ്ടാവുകയും വർഷത്തിലൊരിക്കലെങ്കിലും ഈ യാഥാർത്ഥ്യം നമുക്ക് അനുഭവമാക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയ ദൈവത്തെ ആരാധനയിൽ കൂടി മഹത്വപ്പെടുത്തുവാനും ഒക്കെ ഇടവരട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് സുവിശേഷ ഇന്നത്തെ ചിന്തയ്ക്ക് പ്രധാനമായിട്ട് നേതൃത്വം കൊടുക്കുന്നത് ഒന്ന് വിജയച്ചനാണ്. പ്രത്യേകിച്ച് അച്ഛനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അവസരമുള്ളപ്പോഴൊക്കെയും അച്ഛനെ ശുശ്രൂഷയില് സംബന്ധിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു. അച്ഛനെ നമ്മുടെ അരമനയിൽ ഇരുന്നുകൊണ്ടാണ്, അരമനയുടെ മാനേജറാണെന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെ ഇരുന്നുകൊണ്ടാണ് അച്ഛനെ ശുശ്രൂഷ നേതൃത്വം കൊടുക്കുന്നത്. എപ്പോഴും ഈ ഒരു കൂട്ടായ്മയുടെ വളരെ ഒരു കൈത്താങ്ങൾ നൽകുന്ന അച്ഛനാണ് പ്രിയപ്പെട്ട ബിജോയച്ഛൻ. നിങ്ങളെല്ലാവരുടെ പേരിലും പ്രിയപ്പെട്ട ബിജോയച്ഛനെ ഈ സന്ധ്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ 231-ാമത്തെ ഗീതം ദൈവവിഭാഗം സമർപ്പിച്ചുകൊണ്ട് തുറന്ന പ്രിയപ്പെട്ട അച്ഛനെ തിരുവചനത്തിൽ ധ്യാനിക്കുന്നതായിരിക്കും. എല്ലാ സ്നേഹത്തിലും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ എന്ന് ആരംഭിക്കുന്ന ഗീതം ദൈവവിഭാഗം സമർപ്പിച്ചുകൊണ്ട് തിരുവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
എല്ലാ സ്നേഹത്തിലും ഏറ്റവും യോഗ്യ
ഹലോ ഹലോ രാജേഷ് അച്ഛൻ ഡിസ്കണക്ട് ആയി പോയതാണ്. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം, അച്ഛൻ കണക്ട് ചെയ്യാൻ നോക്കുകയാണ്. വീണ്ടും
അവരുടെ വഴി പോവാ
കേൾക്കാൻ പറ്റുന്നുണ്ടോ അല്ലേ?
ഓക്കെ.
എന്റെ സൃഷ്ടാവാം രക്ഷനായകനെ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമാം മുഴുവനമോടെയും പർവ്വതത്തിയോടും സദാസ്നേഹിച്ചിടും മാഹിയിൽ എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനവൻ നല്ല
തിരുവചന ധ്യാനത്തിനായി ശ്രീ ബി ജോയസിനെ വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യും.
മാറക്കുമോ സദാവനും പുത്രനും പരിശുദ്ധ സ്വഹായിക്ക് സ്തുതി ആദരവിലേക്ക് തന്നെ. ആമേൻ. ഭാഗ്യവീക്ഷിക്കപ്പെടുന്ന എന്റെ പരിശുദ്ധ വചനങ്ങളെ കേട്ട് മനസ്സിലാക്കുവാനും അവ മൂലം എന്റെ ഇഷ്ടപ്രകാരം എന്റെ സന്നിധിയിൽ ജീവിപ്പാനും നിന്നെയും എന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും എന്നേക്കും മോശപ്പെടുത്തുവാൻ ദൈവത്തിന്റെ നേതൃത്വനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരും ഒരു ദിവസം കൂടി ഈ പ്രകാശം കാണുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുവാനും മനസ്സിലാക്കുവാനും അതിൽ പ്രകാരം ജീവിക്കുവാനും ദൈവം തന്നിരിക്കുന്ന ഈ അവസരത്തെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ ഏവൻഗെലിയൻ ഭാഗം പരിശുദ്ധനായ മത്തായി സ്ലീഹായുടെ സുവിശേഷം 5:38-48 വരെയുള്ള വാക്യങ്ങളാണ്. ഇപ്രകാരമാണ് ഇവിടെ പറയുന്നത്: യു ഹാവ് ഹേർഡ് ദാറ്റ് ഇറ്റ് വാസ് സെഡ് an eye for an eye and a tooth for a tooth. But I say to you, do not resist an evildoer. But if anyone strikes you on the right cheek, turn the other also. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ അതിന്റെ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട്, ലവ് യുവർ എനിമീസ് ആൻഡ് പ്രേ ഫോർ ദോസ് ഹു പെർസിക്യൂട്ട് യു. അതിന്റെ അന്ത്യത്തിൽ അവിടെ യേശു ക്രിസ്തു പറയുന്നുണ്ട്, ബി പെർഫെക്റ്റ് therefore as your heavenly father is perfect. നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് ഈ വേദപുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എപ്പോഴും യേശു ക്രിസ്തുവിന്റെ ഒരു കിങ്ഡം ടീച്ചിങ്സും നമ്മൾ എപ്പോഴും പരിശോധിച്ചു നോക്കിയാൽ ഇറ്റ് ഈസ് ഓൾവേസ് ഓപ്പോസിറ്റ് ആണ്. ഈ ലോകം പഠിപ്പിക്കുന്നതിന്റെ ഒരു വിധവും യേശു ക്രിസ്തു പറയുന്ന കാര്യങ്ങളും എപ്പോഴും ഒരു ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഉള്ളത്. ഇവിടെ യേശു ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങളുടെ യു ലവ് യുവർ എനിമീസ്, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യണമെന്നാണ് യേശു ക്രിസ്തു പറയുന്നത്. പക്ഷെ ഈ ലോകം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തു പലപ്പോഴും നമ്മുടെ ഈ സുവിശേഷങ്ങളൊക്കെ വായിക്കുന്ന വെച്ച് നമുക്ക് മനസ്സിലാവും, എപ്പോഴും ആ 99 ആടുകളെ വെച്ചിട്ട് ഒരു ആടിന് വേണ്ടിയിട്ട്
പോകുന്ന ഒരു 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 ദിനാറി കളഞ്ഞു പോയ ഒരു അത് കിട്ടുമ്പോൾ അയൽക്കാരെല്ലാരും വെച്ച് ഒരു സദ്യ നടത്തുന്ന ഒരു കഥ. ഇല്ലെങ്കിൽ എപ്പോഴും പോകുന്നുണ്ട് നിങ്ങള് നിങ്ങൾക്ക് ഉയർന്നെങ്കിൽ നിങ്ങളെ തന്നെ താഴ്ത്തണം. അത് ഈ ഒരു പട്ടിയിലൊക്കെ നമുക്ക് ലൗകികമായി ചിന്തിക്കുമ്പോൾ അത് ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ആപ്ലിക്കബിൾ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്, ലൗകികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ. പക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് യേശുക്രിസ്തു ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ആത്മീയമായി വളരുവാൻ വേണ്ടിയിട്ടാണ് ഓൾവേസ് യേശുക്രിസ്തു ഈ കാര്യങ്ങൾ പറയുന്നത്. എപ്പോഴും നമ്മൾ വേൾഡ്ലി വ്യൂ നമ്മൾ നോക്കിയാൽ ഇറ്റ് ഇസ് റോങ്. ഒരാൾ നമ്മളെ അടിക്കുമ്പോൾ നമ്മൾ is not practical, especially in this world. പക്ഷെ യേശു ക്രിസ്തു അവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ പറയുന്നു he is giving a new teaching to love enemies, to do a lot for others. അതിന്റെ മെയിൻ ഒരു ഉദ്ദേശം യേശു ക്രിസ്തു ഓരോ പഠിപ്പീരും നമ്മളെ പറയുന്നതും പഠിപ്പിക്കുന്നതിന്റെ മെയിൻ എസൻസ് എപ്പോഴും നമ്മളോട് പറയുന്നത് ബി പെർഫെക്റ്റ്, ദാറ്റ്സ് as your heavenly father is perfect. ഒരു പെർഫെക്ഷൻ നമുക്ക് നൽകുവാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു എപ്പോഴും നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളോട് ഈ സുവിശേഷങ്ങളിലൊക്കെ പിതാക്കന്മാരൊക്കെ നമ്മളോട് പറയുന്നത്. പെർഫെക്റ്റ് ആവുന്നത് ലൗകികമായല്ല, not in the world but according to the father in heaven. ആ ഒരു ഡിഫറൻസ് എപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ടു ബി പെർഫെക്റ്റ് അക്കോർഡിംഗ് ടു ദി ഫാദർ ഇൻ ഹെവൻ ആൻഡ് നോട്ട് അക്കോർഡിംഗ് ടു ദി വേൾഡ്ലി വ്യൂ. ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ എസ്പെഷ്യലി ദേവാലയത്തിൽ വരുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഡിഡ് യു ടച്ച് വിത്ത് യുവർ എനി നിങ്ങളോട് വഴക്ക് കൂടുന്നവരോട് നിങ്ങളെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവര് മനസ്സിലാക്കാത്തവർ, ഇല്ലെങ്കിൽ ദോസ് ഹു ഹാവ് ബീൻ കോസിങ് ട്രബിൾ ടു യു, നിങ്ങൾ എപ്പോഴെങ്കിലും അവരോടൊപ്പം ദേവാലയത്തിൽ ഇരുന്നിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും അത് ചെയ്യാറില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ ഇല്ലെങ്കിൽ നമ്മളോട് താല്പര്യമുള്ളവരോട് മാത്രമേ നമ്മൾ എപ്പോഴും എവിടെ അത് ആലയത്തിലായാലും ഇപ്പോഴും നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ഭവനത്തിലായിരിക്കും, പക്ഷെ ഇപ്പം പള്ളിയിലിരിക്കുന്ന ആൾക്കാരോ ആയാലും അതിന്റെ ഇടയ്ക്ക് നിങ്ങളുമായിട്ട് ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ളവരുണ്ട്, അവരുടെ കൂടെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഭൗതികമായിട്ട് നമ്മൾ ഒരു ഔട്ട്വേർഡ്ലി നമ്മൾ അവരെ കാണിക്കുകയില്ലായിരിക്കും, പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും അവരുമായിട്ട് നമുക്കൊരു സംഘർഷണമുണ്ട്. പക്ഷെ എപ്പോഴും നമുക്ക് അടുത്ത പ്രാവശ്യം നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോൾ ഒരു യു മേക്ക് ആൻ അറ്റംപ്റ്റ്, ഇറ്റ് ഇസ് എ ചാലഞ്ച്. നമുക്ക് ഇറ്റ് ഇസ് എ ചാലഞ്ച് ടു ഗോ ആൻഡ് സെറ്റ് വിത്ത് എനിമീസ്, ടു ഗോ ആൻഡ് സെറ്റ് വിത്ത് ദോസ് ഹു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അസ് ഓർ ഹു കോസസ് ട്രബിൾ ഫോർ അസ്. ആ ഒരു ചാലഞ്ച് നമ്മൾ ഏറ്റെടുത്ത് നമുക്ക് അവരോടൊപ്പം പോയി നിൽക്കുവാനും ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും അവർക്ക് കയ്യസൂരി കൊടുക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും, സാധിക്കണം. അതാണ് യേശു ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ മറ്റുള്ളവരെ കൂടുതൽ കരുതുവാനും സ്നേഹിക്കുവാനും ദൈവമേ സഹായിക്കണമെന്ന് എപ്പോഴും നമുക്ക് ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവം സ്നേഹമാകുന്നു എന്ന് ഏതോസ് നമ്മളോട് പറയുന്നുണ്ട്. പിതാക്കന്മാരൊക്കെ അവരുടെ റൈറ്റിംഗ്സിലൊക്കെ നമ്മളോട് എപ്പോഴും പറയുന്നുണ്ട് God is love. The epistle of 1 John chapter 4 verse 8 il parayunnundu, if you don't love one another then there is no love of God in you. Nammude jeevithathil devathinte sneham nammude jeevithathil undengil nammal mattullore karuthuvanum mattullore koodal snehikkuvanum prathegamayitte nammude we would start loving our enemies. Inathi main oru വിഷയമുള്ളത് ആർ വി ഏബിൾ ടു ലവ് ആ എനിമീസ്. നമ്മളോട് വഴക്ക് കൂടുന്നവരോടും
നമ്മളെ ദ്രോഹിക്കുന്നവരോടും നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. എന്താണ്, വാട്ട് ഇസ് ദ മെയിൻ റീസൺ? ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ഉടനെ എന്റെ മനസ്സിൽ വന്നത് ഒരു ഒരു എന്റെ ജീവിതത്തിൽ നടന്ന ഒരു ഇവന്റ് ഒരു സംഭവമാണ്. ഞാൻ ഇന്ത്യയിൽ ഉള്ളപ്പോൾ ഞാൻ എൻ ജി ഒ സിസും അവരോടൊപ്പം ഞാൻ ഒത്തിരി ആക്റ്റീവായിരുന്നു. സോ വൺസ് ഞാൻ ഒരു എം ജി ഒ സിസ് സീനിയർ മെമ്പറുമായിട്ട് ഒരു ചെറിയൊരു വിഷയത്തിൽ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായി, ഒരു ചെറിയൊരു തർക്കം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പുള്ളിക്കാരനെ എവിടെ വെച്ച് കണ്ടാലും എനിക്കൊരു മനസ്സിനൊരു ഒരു പ്രയാസം ഉണ്ടായിരുന്നു. സോ ഐ നെവർ യൂസ് ടു ഗോ ഫേസ് ടു ഫേസ്. ഞങ്ങൾ മുഖാമുഖം എപ്പോഴും വരുവാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു. സോ പുള്ളിക്കാരൻ എന്റെ നേരെ നടന്നുകൊണ്ട് വരുമ്പോൾ ഞാൻ എന്തെങ്കിലും എക്സ്ക്യൂസ് ആക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് വിട്ടുപോവുകയായിരുന്നു. പുള്ളിക്കാരനും അതേ രീതിയിലായിരുന്നു. എന്തിനായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഈഗോ. ഈഗോ ഇസ് ഓൾവേസ് 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 ബ്ലോക്കിംഗ് അസ് ടു ഹംബിൾ ആർസെൽവ്സ്. നമ്മളെ തന്നെ താഴ്ത്തുവാൻ, ഇല്ലെങ്കിൽ നമ്മളെ തന്നെ മറ്റുള്ളവർക്ക് ഒരു പൗലോസ്ലിയ പറയുന്നുണ്ട്, ഒരു ജീവനുള്ള യാഗമായിട്ട് തീരുവാൻ. നമ്മുടെ ജീവിതം, ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു നമ്മുടെ ജീവിതം നമ്മുടെ ഒരു യാഗമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ സഹദേന്മാരെ പോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു സഹത ആവുവാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിൽ യേശു ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ നമ്മളൊരു സഹതയാണ്. ഒരു സഹതയ്ക്ക് മാത്രമേ മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ നിവർത്തിക്കുവാനും സാധിക്കത്തുള്ളൂ. നമ്മളെല്ലാവരും യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ നമ്മളെ എല്ലാവരെയും സഹതാകളായിട്ട് മാറുവാൻ സാധിക്കും. വി ആർ ടു ബിക്കം മാർട്ടിയേഴ്സ്. പ്രത്യേകമായിട്ട് നമ്മുടെ അഹം എന്ന ആ ഭാവമാണ് നമ്മളെ എപ്പോഴും മറ്റുള്ളവരെ കരുതുവാനോ സ്നേഹിക്കുവാനോ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനോ ഇല്ലെങ്കിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് രമ്യപ്പെടുവാനോ നമുക്ക് കഴിയാത്തത്. പ്രത്യേകമായിട്ട് കുടുംബജീവിതത്തിലായാലും ദേവാലയത്തിലായാലും ദേവാലയത്തിന്റെ പ്രശ്നങ്ങളായാലും ഭവനങ്ങളിലെ പ്രശ്നങ്ങളായാലും പുതിയ കുടുംബങ്ങൾ രൂപാന്തരപ്പെടുമ്പോൾ, പുതിയ കുടുംബങ്ങൾ സൃഷ്ടിക്കുമ്പോൾ, എസ്പെഷ്യലി ദി യങ് കപ്പിൾസ്, നമ്മുടെ കുട്ടികൾ പുതിയതായിട്ട് കല്യാണം കഴിക്കുമ്പോൾ അവരുടെ ഇടയിലുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ അഹമാണ്, ദ ഈഗോ വിത്തിൻ അസ്. ഞാൻ പറഞ്ഞ കാര്യം, ആ പുള്ളിക്കാരനും ഞാനും എപ്പോഴും വി നെവർ യൂസ് ടു കം ഫേസ് ടു ഫേസ്, ബിക്കോസ് എപ്പോഴും എന്റെ അഹം പറയുമായിരുന്നു ഞാനൊരു അച്ഛനല്ല. പുള്ളിക്കാരൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, പുള്ളിക്കാരൻ വന്നിട്ട് എന്നോട് സോറി പറയട്ടെ. അത് കഴിഞ്ഞിട്ട് ശരി, ഞാൻ അത് നമുക്ക് രമ്യപ്പെടുവാൻ ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കുവാൻ ഞാൻ ഒരു ഇനിഷ്യേറ്റീവ് എടുത്താലും അടുത്ത ഒരു ചിന്ത എന്റെ മനസ്സിൽ വരും, ഞാൻ അവിടെ പോയി സംസാരിച്ചാൽ ആ പുള്ളിക്കാരന് അത് ആക്സെപ്റ്റ് ചെയ്യുമോ? ആദ്യത്തെ ഒരു ചോദ്യം, ഞാനൊരു അച്ഛനാണ്, ഞാൻ എന്തിനാ അങ്ങോട്ട് പോകേണ്ടത്? പുള്ളിക്കാരന് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ അങ്ങോട്ട് പോയാൽ പുള്ളിക്കാരന് എങ്ങനെയായിരിക്കും പുള്ളിക്കാരൻ റിയാക്ട് ചെയ്യുന്നത്? ഈ ഒരു രണ്ട് വിഷയങ്ങളാണ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് മറ്റുള്ളവരുമായിട്ട് നമുക്ക് രമ്യപ്പെടുവാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഈ ഒരു ചിന്തകൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തട്ടുന്നതായിരിക്കും. പക്ഷെ എപ്പോഴും പ്രത്യേകമായിട്ട് ഈ സ്ലീബ പെരുന്നാളിന്റെ, ഇന്ന് അച്ഛൻ പറഞ്ഞതുപോലെ ഈ സ്ലീബ പെരുന്നാളിന്റെ പാമ്പാക്കുട നമസ്കാരത്തിൽ ഇവിടെ പിതാക്കന്മാർ എഴുതിയിട്ടുണ്ട്, കർത്താവേ നിന്റെ സ്ലീബായാൽ ആദാമിന്റെ വർഗത്തെ രക്ഷിക്കപ്പെട്ടു, നിന്റെ സ്ലീബായാൽ വലത്തു ഭാഗത്തെ കള്ളും നിത്യജീവൻ അവകാശമാക്കി, നിന്റെ വിശുദ്ധ സഭ നിന്റെ സ്ലീബായിൽ പ്രശംസിക്കുന്നു, നിന്റെ സ്ലീബ ഞങ്ങൾക്ക് യുദ്ധത്തിൽ ആയുധവും പരിചയവും ആകണമേ ബാർക്കുമോർ എന്നാണ് പിതാക്കന്മാർ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ
യുദ്ധത്തിൻ ആയുധവും പരിചയവും എന്താണ് സ്ലീപ്പ നമ്മുടെ യുദ്ധത്തിൽ എന്താണ് നമ്മൾ നേരിടുന്ന യുദ്ധം ഇവിടെ യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ് ടു ലവ് യുവർ എനിമീസ് അതൊരു യുദ്ധമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് നമ്മുടെ ഈ ലൗകിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ മറ്റുള്ളവർ പറയുന്ന കാര്യം നമുക്ക് അംഗീകരിക്കുവാനോ ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ളവരെ സ്വീകരിക്കുവാനോ സാധിക്കുകയില്ല കുടുംബജീവിതമായാലും നമ്മുടെ നമ്മുടെ ഇടവക ജീവിതത്തിലായാലും അല്ലെങ്കിൽ സൊസൈറ്റിയിലായാലും നമ്മുടെ ജോലിസ്ഥലത്തായാലും there would be always difference of opinion there would be clashes there would be people backstabbing ഈയൊരു യുദ്ധമാണ് ഈ യുദ്ധത്തിൽ എങ്ങനെയാണ് സ്ലീബ നമുക്ക് ഒരു ആയുധമായി തീരുന്നത് സ്ലീബായിന്റെ എപ്പോഴും ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് യേശു ക്രിസ്തു യാഗമായ ഒരു ഒരു ഇവന്റ് ദി ക്രൂസിഫിക്ഷൻ ഓൺ ദി ക്രോസ് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു യാഗമായിട്ട് മാറണം ഈ സ്ലീബ എപ്പോഴും നമുക്കൊരു ഇറ്റ് ഓൾവേസ് റിസംബിൾസ് ദ ഹ്യൂമിലിറ്റി ദ സാക്രിഫൈസ് ഓഫ് ക്രൈസ്റ്റ് ആ ഒരു യാഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കൂടുതൽ മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും രമ്യപ്പെടുവാനും ദ മെയിൻ ഇമ്പോർട്ടൻ്റ് തിങ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കരുതുവാൻ രമ്യപ്പെടുവാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമുക്ക് ശ്രമിക്കേണ്ടത് ഇതൊരു വലിയൊരു ചാലഞ്ചാണ് അടുത്ത പ്രാവശ്യം നിങ്ങൾ ദേവാലയത്തിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രമിക്കണം എന്റെ ശത്രുവിന്റെ കൂടെ ഇരിക്കുവാൻ എനിക്ക് സാധിക്കുമോ ഇല്ലയോ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് towards reconciliation then you need to start talking to him aham enna bhavam nammude jeevithathil ninnu maattanam adine namukku thagarkanam aham enna bhavam namukku thagarthal maatram namukku nammude jeevithathil kristuvine nammude jeevithathil namukku sweekarikkuvan saadhikkathullu nammude jeevithathil pratheegamayittu oru kristiya jeevitham nayikkumbol namukku ഈ അഹം എന്ന ഭാവം നമ്മൾ നിന്ന് മാറ്റണം അപ്പോഴേ നമുക്ക് കൂടുതൽ യേശുക്രിസ്തുവിനെ സ്നേഹിക്കാൻ സാധിക്കത്തുള്ളൂ ഒരിക്കൽ മരുഭൂമിയിലെ ഒരു പിതാവ് ഇങ്ങനെ ഒരു ദൂരെ മരുഭൂമിയിൽ താമസിക്കുമ്പോൾ ആ ഒരു ചെറിയൊരു കുടലിൽ ഇങ്ങനെ താമസിക്കുകയായിരുന്നു അവിടെ കുറെ കള്ളന്മാർ ആ ഒരു പ്രദേശത്തിൽ ഉണ്ടായിരുന്ന കള്ളന്മാർ ഈ മരുഭൂമിയിലെ പിതാവിന്റെ ഈ കുടലിലോട്ട് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും എല്ലാ കാര്യങ്ങളും കുറച്ചൊക്കെ പണം ഉണ്ടായിരുന്നു കുറച്ച് മറ്റ് സാധനങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം എടുത്തുകൊണ്ട് ഇവരങ്ങ് പോവായിരുന്നു ആ സമയത്ത് ആ പിതാവിനെ കെട്ടിയിട്ടിട്ടാണ് ഇവർ ഈ പണവും ഈ കുറച്ച് പണമൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഈ കള്ളന്മാരങ്ങ് പോയി കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഇവര് ഈ പിതാവിന്റെ കെട്ടുകളൊക്കെ അഴിച്ചു കാണാത്തില്ല പോയത് ഇവര് പോയി കഴിഞ്ഞിട്ട് ഈ പിതാവ് കണ്ടു ഈ മരുഭൂമിയിലെ പിതാവ് ഇച്ചിരി കുറച്ച് പണവും പാത്ത് വെച്ചായിരുന്നു ആരും കാണാത്ത രീതിയിൽ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു ഇവരാ സ്ഥലം മൊത്തം പരിശോധിച്ച് നോക്കിയിട്ട് ഈ ഒരു ധനം അവർക്ക് നൽകിയില്ലായിരുന്നു ഈ പിതാവ് എന്ത് ചെയ്തു ഉടനെ ഈ ധനം എടുത്തോണ്ട് ഈ കള്ളന്മാരുടെ പുറകെ ഓടാൻ തുടങ്ങി ഓടി ഓടി അവരോട് നിലവിളിക്കാൻ തുടങ്ങി നിങ്ങൾ ഇത് മറന്നു ഇത് നിങ്ങൾക്ക് കിട്ടിയില്ല ഇത് നിങ്ങൾ കണ്ടില്ല എന്നാ ഈ പണവും നിങ്ങൾ എടുത്തോ ഈ പണവും എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഓടി അവരുടെ പിന്നാലെ പോയി അവരോട് കൊടുക്കുകയായി അത് കഴിഞ്ഞിട്ട് അവിടെ വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് അവിടെ നടന്നത് ഈ കള്ളന്മാർ ഈ പിതാവിന്റെ ഈ ഒരു ആക്ട് കണ്ടിട്ട് ഈ കള്ളന്മാരെല്ലാരും ഈ പിതാവിന്റെ ശിഷ്യന്മാരായിട്ട് മാറി എന്നാണ് പിതാക്കന്മാരൊക്കെ എഴുതിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് മറ്റുള്ളവരെ നമുക്ക് എത്രമാത്രം സ്നേഹിക്കുവാനൊക്കുമോ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഈഗോ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനും
അവര് ചിലപ്പം തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി അവരോട് പറഞ്ഞു മനസ്സിലാക്കുവാനും ഉള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ അഹമെന്ന ഭാവം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുവാനും പ്രത്യേകമായിട്ട് നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കും. യേശുക്രിസ്തു അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ സ്നേഹിച്ച മാത്രം പോരാ, അവിടെ അടുത്ത കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് കടപ്പെട്ടാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുക മാത്രമല്ല, പ്രത്യേകമായിട്ട് നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുന്ന മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രാർത്ഥന ഒരു ഇറ്റ് ഇസ് എ പവർഫുൾ വെപ്പൻ വിച്ച് ക്യാൻ ചേഞ്ച് ലൈഫ്, വിച്ച് ക്യാൻ ചേഞ്ച് പീപ്പിൾ. ഈ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലൂടെയാണ് പിതാക്കന്മാരൊക്കെ നമുക്ക് ദൈവിക കാര്യങ്ങൾ പറയുന്നതും പറഞ്ഞതും ദൈവീകരണം പ്രാപിക്കുന്നതും പ്രാർത്ഥനയിലൂടെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രത്യേകമായിട്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും ഇറ്റ് ഈസ് വൺ ഓഫ് ദി വെപ്പൻസ് ത്രൂ വിച്ച് നമ്മുടെ അഹമ്മയെ നമുക്ക് തകർക്കുവാൻ സാധിക്കും. പ്രാർത്ഥനയിലൂടെ നമ്മുടെ അഹമ്മയെ ഇല്ലെങ്കിൽ ആ ഈഗോനെ തകർക്കുവാൻ നമുക്ക് സാധിക്കും. സോ അതുകൊണ്ടാണ് യേശുക്രിസ്തു അവിടെ പറയുന്നത്, അതിന് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു അവിടെ ഒരു ക്ലോസ് ആയിട്ട് അവിടെ സ്നേഹവും പ്രാർത്ഥനയും രണ്ടും ഒരുമിച്ച് അവിടെ ആവശ്യപ്പെടുന്നത്. സ്നേഹിക്കുകയും വേണം, പ്രാർത്ഥിക്കുകയും വേണം. പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് അവരെ കൂടുതൽ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അതിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ സ്ലീബാ പെരുന്നാളൊക്കെ ആഘോഷിക്കുമ്പോൾ നമുക്ക് സ്ലീബ ഒരു കോട്ട ആയിരിക്കണം. നമുക്ക് നമ്മളെ തന്നെ ഒരു യാഗമായിട്ട് ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ വേണ്ടിയിട്ട് ദൈവമേ സഹായിക്കണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം. സൈക്കോളജിസ്റ്റൊക്കെ പറയുന്നത് ഒരു സിറ്റുവേഷൻ നമുക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നി നമ്മൾ വി ക്യാൻ ഫൈറ്റ് ദ സിറ്റുവേഷൻ ഓർ വി ക്യാൻ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നി അതിനെ നേരിടാനും അതിനെ പോരാടുവാനും ഉള്ള ശക്തിയോ, ഇല്ലെങ്കിൽ നമുക്ക് അതിനെ അഡ്രസ് ചെയ്യാണ്ട് വി ക്യാൻ ജസ്റ്റ് റൺ അവേ ഫ്രം ദ സിറ്റുവേഷൻ. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഒരു പ്രയാസം വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറണമെന്നാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. പ്രത്യേകമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡിംഗിൽ എപ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ളത് വി നീഡ് ടു ഫൈറ്റ് ദ സിറ്റുവേഷൻ. വി നീഡ് ടു ഓൾവേസ് റെക്കൺസൈൽ. വി നീഡ് ടു ഓൾവേസ് മീഡിയേറ്റ് ദ ടോക്ക്. എസ്പെഷ്യലി ഒരു റിലേഷൻഷിപ്പ് ബേസിൽ വി നീഡ് ടു ഓൾവേസ് ടോക്ക് ഇറ്റ് ഔട്ട്. എപ്പോഴും അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ അതെപ്പോഴും നമ്മൾ അതിനെ അഡ്രസ് ചെയ്യുവാനും അത് പറയുവാനും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എപ്പോഴും മായ്ക്കുവാനും എപ്പോഴും നമുക്ക് ശ്രമിക്കണം. ദാറ്റ് ഈസ് ദ മെയിൻ എസൻസ് ഓഫ് ബിൽഡിങ് എ റിലേഷൻഷിപ്പ്. ആൻഡ് കുടുംബജീവിതത്തിൽ പ്രത്യേകമായിട്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, കുടുംബജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തണം. എപ്പോഴാ അത് കുറെ ദിവസം കഴിഞ്ഞിട്ടോ ഇല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടോ മറ്റുള്ളവരോടോ പറഞ്ഞിട്ടല്ല, അന്ന് തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുൻപിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോടോ ഉണ്ടെങ്കിൽ പ്രയാസം ഉണ്ടെങ്കിൽ അവരോട് ഉടനെ സംസാരിക്കണം. മറ്റൊരു ദിവസത്തേക്ക് അത് മാറ്റി വെക്കല്ല. To make the relationship more stronger, this is the essential thing which we need to always remember. അതിനെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പ്രത്യേകമായിട്ട് നമ്മുടെ അഹം എന്നുള്ള ഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനും സാധിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.
ബഹുമാനപ്പെട്ട ബിജോയി അച്ഛൻ, സുപരിചിതമായ ഒരു വേദഭാഗത്തെ നമുക്ക് വീണ്ടും പരിചയപ്പെടുത്തുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയായിരുന്നു. വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 28 അധ്യായങ്ങളിലൂടെ നമ്മൾ വായിച്ച് പഠിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യത്തിലെ 5 അധ്യായത്തിലെ പ്രധാന ആശയങ്ങളെ ഒന്ന് കോർത്തിണക്കുവാൻ ഇന്ന് പ്രഭാതത്തിൽ അച്ഛൻ നന്നായി ശ്രമിച്ചു. അതിലേറെ അച്ഛൻ വിജയിക്കുകയും ചെയ്തു. 8 പെരുന്നാളിന് ശേഷം സ്ലീബാ പെരുന്നാളിന് ഇടയ്ക്ക് വരുന്ന ഒരു സമയത്താണ് നമ്മളൊക്കെ ഇപ്പോൾ ആയിരിക്കുന്നത്. ദൈവമാതാവിന്റെ അനുഗ്രഹീതമായ ജനന പെരുന്നാൾ നോമ്പിന്റെ പിൻബലത്തിലൂടെ നമ്മളൊക്കെ അനുഷ്ഠിച്ചു. ക്രൈസ്തവ ലോകത്തിന് സ്വാതന്ത്ര്യം കിട്ടുവാൻ ദൈവമിടയാക്കിയ സ്ലീബാ പെരുന്നാളിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ നമ്മളൊക്കെ ഒരുങ്ങുന്നു. ഇതിന്റെ മധ്യത്തിൽ ക്രിസ്തുവിന്റെ മുഖഭാവവും ക്രിസ്തുവിന്റെ മനോഭാവവും നമുക്കൊക്കെ ഉണ്ടാകുവാൻ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന വാക്യവും, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ, ഈ ചിന്തകളെയാണ് നമ്മുടെ മനസ്സിലേക്ക് പ്രിയപ്പെട്ട അച്ഛൻ എഴുതി ചേർക്കുവാൻ ഇഷ്ടപ്പെട്ടത്. തലമുറകൾക്ക് പുറകോട്ട് ചിന്തിച്ചാൽ നമ്മൾക്കൊക്കെ, നമ്മുടെ പൂർവ്വ പിതാക്കന്മാർക്കൊക്കെ അവർ താമസിക്കുന്ന പ്രദേശവും അവരുടെ ലോകവും വളരെ ചെറുതായിരുന്നു. നമ്മൾ വിളിക്കുന്ന ഒരു ഓമന പേരുണ്ട്, വി ആർ ലിവിങ് ഇൻ ദ ഗ്ലോബലൈസ്ഡ് വേൾഡ്. ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ കാര്യങ്ങളോടും നമ്മളിപ്പോൾ ബന്ധപ്പെട്ടിരിക്കുക. നമ്മൾ ജനിച്ച നാട്, ജോലിസ്ഥലം, ദേവാലയം, പാർക്കുന്ന പാർപ്പിടം, ഇത്രയൊക്കെ മതി യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഏറ്റവും ചെറിയൊരു ഉദാഹരണം, നമ്മൾ ഓരോ ദിവസവും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടെയും ടെലിഫോണിൽ കൂടെയും എത്ര മനുഷ്യരോട് കണക്റ്റഡ് ആണെന്ന് ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ വിചാരിക്കും ഇത് കണ്ടുപിടിച്ച മനുഷ്യനെ നല്ലതെന്ന് ചിലപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ മനസ്സിൽ ഓർത്ത് പോകാറുണ്ട്, ഈ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു. മറ്റൊന്നുകൊണ്ടല്ല, നമ്മുടെ സമയത്തിന്റെ ഏറെ ഭാഗവും നമ്മളെന്ന് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ പ്രിയപ്പെട്ട ബിജോയച്ഛൻ പറഞ്ഞ വിഷയങ്ങളൊന്നും കേൾക്കാനൊന്നും അല്ല നമ്മുടെ സമയം. നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, കാര്യം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്ത് പറയും, ഏവൻ എവിടെ പോയി കിടക്കുക, അല്ലെ ബിസിയാണ്, എന്തെങ്കിലുമൊക്കെ വാക്ക് പറയും. ഇത് പേടിച്ച് പണ്ടൊക്കെ എനിക്ക് തോന്നുന്നത് ഇത് മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ടെലിഫോണിൽ കൂടെ സംസാരിക്കാൻ പോലും ഒരു സമയമുണ്ടായിരുന്നു. ഒന്ന് രാവിലെ അല്ലെ ഉച്ചയ്ക്കുള്ള ഒരു ലഞ്ച് ടൈമിന്റെ ബ്രേക്ക്, അല്ലെ വൈകിട്ട് പ്രാർത്ഥനാ സമയം കൃത്യമായിട്ട് അറിയാം. 6-7 ഇടയ്ക്കൊന്നും അങ്ങനെ വിളിയൊന്നുമില്ല, 7-9 ഇടയ്ക്കൊക്കെ വിളി അങ്ങ് തീരും. ഇപ്പൊ അമേരിക്ക താമസിക്കുന്ന നമുക്കറിയാം, ഏത് സമയത്തും ഫോൺ വരും, വന്നാൽ എടുത്തിരിക്കണം, എടുത്തില്ലെങ്കിൽ എന്തോ പറയും, അച്ഛന്റെ മെയിൽ ബോക്സ് ഫുള്ള, അവർ വിളിച്ചാൽ എടുക്കുന്നില്ല, നമ്മൾ 100 കാര്യം പറയും. പക്ഷെ ഇതെല്ലാം കൂടെ വിളിച്ചിട്ട് നമുക്ക് എന്താ കിട്ടിയേ, ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല. ഇതിലൂടെ അനുഗ്രഹം ഒന്നും വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറെ ഇൻഫോർമേഷൻസ് വരുന്നു, ചില സന്ദേശങ്ങൾ വന്നു കഴിയുമ്പോൾ അന്നത്തെ ദിവസമേ ചീത്തയായി പോകും. ചില സന്ദേശങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എനർജി ലെവൽ ഇച്ചിരി ഒന്ന് കൂടും. പക്ഷെ അതിനേക്കാളും വലിയ സന്ദേശമല്ലേ നമ്മുടെ വേദപുസ്തക സന്ദേശം. പ്രിയപ്പെട്ട അച്ഛനും ഏറെ ശ്രമിച്ചു നമ്മളെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ. നമ്മൾ ഈ കാര്യം, ഈ കേൾക്കുന്ന വിഷയത്തെക്കാൾ ഞാനും ഇടയ്ക്ക് ഒന്ന് രണ്ട് മെസ്സേജിന്റെ ഇടയ്ക്ക് വിട്ടു. കാര്യം ഇടവകയിലെ ട്രസ്റ്റി ഒരു കാര്യം രണ്ടു പ്രാവശ്യം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ അവർക്കറിയാം ഞാൻ പ്രയർന്ന് പോകുമെന്നറിയാം. ഞാൻ ആ ട്രസ്റ്റിയെ കുറ്റപ്പെടുത്തുമല്ലോ, ഞാനും അറിയാതെ കൈ അങ്ങോട്ടാ പോകുന്നത്. പക്ഷെ വേദപുസ്തകത്തിലേക്ക് ആകെ 2-3 പ്രാവശ്യം നോക്കിയുള്ളൂ, തുറന്ന് നമ്മുടെ മുമ്പിൽ വെച്ചേക്കുക. അപ്പൊ ഇതിലൂടെ ഞാൻ ബോധ്യപ്പെടുത്താൻ ഇഷ്ടപ്പെട്ടത്, ഇതിനോട് കൂട്ടിച്ചേർക്കാൻ ഇഷ്ടപ്പെട്ടത്, നമ്മുടെ സമയത്തിന്റെയും ജീവിതത്തിന്റെയും സിംഹഭാഗവും വേദപുസ്തകത്തിലെ സന്ദേശങ്ങൾ പഠിക്കാനോ സൽഗുണഗുണനാകുവാനോ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നമുക്കത് കഴിയുന്നില്ല. കഴിയാത്തതിന്റെ കാരണം പ്രയോറിറ്റീസിലോട്ട് നമ്മുടെ ബന്ധങ്ങൾ അങ്ങ് വലുതാകുകയാണ്. ഫേസ്ബുക്കിന്റെ ഫ്രണ്ട്സ് സർക്കിൾ നോക്കിയാൽ 4000 അല്ല 40000 വേണമെങ്കിലും ആകാം. നമ്മളിപ്പം കേരളത്തിൽ നടക്കുന്ന ഒരു കൊച്ചു സംഭവം അത് വായുവിലൂടെ മിനിറ്റിനും കൊണ്ട് ഇനി എത്തുക, എത്തിക്കഴിയുക എന്ന് പറഞ്ഞാൽ എത്ര ഗ്രൂപ്പിൽ കൂടെ വരുന്നെന്ന് ചോദിച്ചാൽ ഇത് മായ്ക്കാൻ തന്നെ ഒരാളെ ഇരുത്തേണ്ടി വരും. ചിലപ്പോഴൊക്കെ ഞാനിത് ഉറങ്ങാൻ കിടക്കുമ്പോഴേ കുറെ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. പക്ഷെ കളയുമ്പോഴത്തേക്ക് അടുത്ത് വന്ന് വീട്ടും ഈ പെരുവെള്ളം വന്ന് വീഴുന്നത് പോലെ വീഴുകയാണ്. എല്ലാവരും സന്ദേശങ്ങൾ അറിയിക്കാൻ ശ്രമിക്കുക, പക്ഷെ ഈ സന്ദേശത്തിനും
ഞാൻ ഇതിന് വിഷയം വിട്ടു പോവുകയല്ല. തെറ്റായ ഒരു സന്ദേശം, സമൂഹത്തിന് യാതൊരു പ്രയോജനമില്ലാത്തൊരു സന്ദേശം വന്നാൽ നമുക്കത് നിർത്താൻ പറ്റുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇത് അച്ഛനോടൊന്ന് അറിഞ്ഞിരിക്കട്ടെ, മാമനച്ഛനോടൊന്ന് കൊടുത്തേക്കാം, രാജേഷ്ഠൻ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ, അല്ലെങ്കിൽ ആ സൂബോറക്കാരിതൊന്ന് അറിയേണ്ടതാണ്. പക്ഷെ എത്രയോ നല്ല സന്ദേശങ്ങളുണ്ട്, അത് നമ്മൾ പാകപ്പെടുത്താൻ ഒരു വേദപുസ്തകത്തിലൊരു വാക്യം നമ്മൾ വന്നാൽ അത് ഫോർവേഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിന്റെ എണ്ണം ഞാനൊരു സർവേ എടുത്തതാ. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഒരു 15 പേരെ വെറുതെ ഞാനൊരു സർവേയിൽ ഞാനൊന്ന് കുറിച്ചു വെച്ചിട്ട് അവര് ഫോർവേഡ് ചെയ്യുന്ന സന്ദേശം ഞാനൊന്ന് വിലയിരുത്തി. ആ ക്രൈസ്തവ ലോകത്ത് വളരെ ഭംഗിയായിട്ട് വിരാജിക്കുന്നവരാ, പക്ഷേ ഒരു വേദപുസ്തകത്തിലെ വാക്യം ഞാൻ കണ്ടില്ല. പക്ഷെ നാട്ടിൽ നടന്ന സകല കൊലപാതകവും കയറി വന്നു. നമുക്ക് വായിച്ചിട്ട് ഊർജം നഷ്ടപ്പെടുന്ന എല്ലാ സന്ദേശവും കയറി വന്നു. പക്ഷെ ഇവിടെയെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് സൽഗുണപൂർണനാകുവാൻ ആഗ്രഹത്തിൽ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുമ്പിൽ സൽഗുണങ്ങൾ വിട്ടുപോകുന്നൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ്. ആ അവസ്ഥയിൽ നിന്ന് ശത്രുക്കളെ സ്നേഹിക്കാനും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും പറ്റുന്നൊരു മനോഭാവത്തിലേക്ക് വരുവാൻ പ്രിയപ്പെട്ട ബിജോയ് അച്ഛൻ നന്നായി ശ്രമിച്ചു. സാധാരണ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൊക്കെ തത്വശാസ്ത്രങ്ങളൊക്കെ കയറി വരുന്ന, ഇന്ന് ഞാനത് പ്രതീക്ഷിച്ചൊക്കെ ഇരുന്ന, വലിയ തത്വശാസ്ത്രമൊന്നും വന്നില്ലെങ്കിൽ വളരെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ നന്നായിട്ട് അദ്ദേഹം കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുവാനും ബോധ്യപ്പെടുത്തുവാനും താല്പര്യപ്പെട്ടു. ഇന്ന് ഇത് കേട്ടവർക്കൊക്കെ ഇതിന്റെ ഒരു നന്മയും പുണ്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. ഇന്നെങ്കിലും ഒരു ദിവസം, നാളെ മറന്നു, ഞാനിന്ന് ശ്രമിക്കാം മാക്സിമം മൊബൈലിനകത്തു നിന്ന് ഒരു നല്ലത് കേൾക്കാനും ആ നല്ലത് പരിചയപ്പെടുത്താനും, അങ്ങനെ നമ്മുടെ സമയത്തെയും നമ്മുടെ സന്ദേശങ്ങളെയും ഒന്ന് മാറ്റിയെടുക്കുവാൻ ദൈവം നമുക്കിടയാകട്ടെ. ഈ സുബോറ പ്രാർത്ഥന ഏറെ പേർക്ക് അനുഗ്രഹം പകരുന്ന ഒരു പ്രാർത്ഥനാ സംഗമമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും നേരിട്ട് ബോധ്യമുള്ളതാണ്. ധാരാളം പേർ ഇതിലൂടെ രോഗസൗഖ്യം പ്രാപിക്കുന്നു, ധാരാളം പേർ ഇതിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. ഒരു വാക്കുകൂടെ പറയുമ്പം എന്നോട് ആരും തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെ ഏറ്റവും കുറച്ചായിട്ട് പരിഗണിക്കുന്നത് ഏത്, ഈ അമേരിക്കയിൽ ഏത് സ്ഥലമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിനെ മറുപടി ഉണ്ടോ? ഞാൻ ഒത്തിരി സ്ഥലത്തൊന്നും പോയില്ല, 10-17 സ്റ്റേറ്റിൽ പോയി. പക്ഷെ അവിടെ ഒക്കെ ചെല്ലുമ്പം ഈ സൂബോറോ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വരുന്നവരുടെ ആ ഊർജം കാണുമ്പോൾ ഞാൻ അന്നേരം പെട്ടെന്ന് ഓർക്കുന്നത് ഞാനൊക്കെ താമസിക്കുന്ന ഹ്യൂസ്റ്റണിൽ ഇതിനത്രയും വിലയുണ്ടോ എന്ന് എനിക്ക് ചോദിക്കാം. ഇവിടെ 5 പള്ളിയുണ്ട്. നമ്മൾ ഇതിന് മുമ്പിൽ എത്ര പേരുണ്ടെന്ന് ഞാൻ ഉറക്കെ പറഞ്ഞാൽ ഇത് നാണക്കേടാ. പക്ഷെ അതിന് പ്രതിനിധികളെ പോലും നമുക്ക് അയക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇത് കുറച്ച് പേരെനിക്ക് തോന്നുന്നു റിട്ടയർ ആയവർക്കും പ്രത്യേകിച്ച് ജോലിയില്ലാത്തവരുടെ ഒരു സംഘടനയായിട്ട് ഇത് മാറ്റപ്പെടുകയാണ്. വൈദികർക്കും അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയെ കൂടെ കിട്ടുന്ന ഊർജം ഒരുപാട് പേര് അനുഭവിക്കുന്നു. അതെനിക്ക് നേരിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ അവസാന സന്ദേശത്തിൽ ഇതിലൂടെ പറയാൻ ശ്രമിച്ചത്. കൂടുതൽ പേർക്ക് ഇതിന്റെ പ്രചോദനം ഉണ്ടാകട്ടെ, നന്മയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർത്തീകരിക്കട്ടെ.
മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നമുക്ക് അപ്രയമന്റെ അനുതാപത്തിന്റെ ഒരു കീർത്തനം പാടിയതിന് ശേഷം പേരുകൾ വായിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. നമ്മുടെ സാധാരണ പാടുന്ന അപ്രയമന്റെ ബോസയിലെ കർത്താവ് മലിനതയിൽ നിന്നൊഴി ആ ഭാഗം മുതൽ നമുക്ക് ഒരുമിച്ച് ആലപിക്കാം.
കർത്താവേ മലിനതയിൽ നിന്നൊഴിയുന്നതു നീ ലോകത്തിൽ ഇമ്പങ്ങളെ വെടിയുന്നതുമാം നിർമ്മല ചിത്തം നൽകണമേ. കാമികാരമശുദ്ധതയും സുഖഭോഗവും നിരൂപിക്കാതെയിരിക്കുന്ന നിർമ്മല ചിത്തം നൽകണമേ. അതിഭാഷണവും ലഹരിയും സാധനമെന്നിവയും നിലുമേ. പ്രിയമില്ലാതെ മതിയില്ലായു സദാ അക്രമമൊക്കെ വെറുക്കുന്ന നിർമ്മല ചിത്തം നൽകണമേ.
മധ്യസ്ഥ പ്രാർത്ഥനകളുടെ പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. ഈ പേരുകളൊക്കെ വായിക്കുമ്പോൾ ഈ പേരുകൾ നിങ്ങളുടെ ഓർമ്മയിൽ വയ്ക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ സൗഖ്യത്തിനും ആരോഗ്യത്തിനും സന്തോഷത്തിനുമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യാം. ബാലകൃഷ്ണൻ, അലക്സാണ്ടർ മാത്യു, അദ്ദേഹം സെന്റ് ഹോസ്പിറ്റലിലെ മെമ്പറാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഏലിക്കുട്ടി ജോൺ, അലക്സാണ്ടർ മാത്യു, റേച്ചൽ കറിയ, മേരിക്കുട്ടി വർഗീസ്, തോമസ് വർഗീസ്, ബാബു, ജേക്കബ് ചാക്കോ, ജസ്റ്റിൻ, സിൻസി, ഷെറിയാൻ, നേഹ, മിനു ജോർജ്, മേരി മാത്യു, മറിയാമ ഇഗ്നേഷ്യസ്, സുമ സണ്ണി, മേരി ജെമിനി, നിക്കൽ, അന്നമ ജോർജ്, എ വി ജോർജ്, ബാബുക്കുട്ടി എബ്രഹാം, അമ്മണിക്കുട്ടി ഈശോ, വിനീത്, വി സി വർഗീസ്, ജീന, സി വൈ മാത്യു, കെ സി വർഗീസ്, കുര്യൻ ചെറിയാൻ, ജേക്കബ് വർക്കി, രാജു എബ്രഹാം, എയ്ഡൻ, സോജൻ, ലീലാമ കുഞ്ഞച്ചൻ, ജൊഹാന, ജോഷമ ജോൺ, ജോൺ ജോർജ്, തങ്കമ്മ ആൻഡ്രൂസ്, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, കുഞ്ഞു കുഞ്ഞമ്മ, മോളി, രാജു ഡാനിയൽ, നോഹ, അരുൺ, ആലി, ജോർജ് ജോൺ, മോളി താമരവേലു, ജോഹാൻ, വർഗീസ് ജോർജ്, ഡാനിയൽ, ആലിസ് ജോർജ്. ഓർമ്മ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദയവായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണുകൾ ഇതുവരെ മ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് മ്യൂട്ട് ചെയ്ത് പ്രാർത്ഥനയിൽ സംബന്ധിക്കുക. സമയത്ത് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ബാറക്കിമോർ, ഞങ്ങളെ അനുനിമിഷം കാത്ത് പരിപാലിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായ ഒരു പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി തന്നതിന്റെ കൃപയോർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കൃപയിൽ ശരണം പ്രാപിച്ചുകൊണ്ട് മാത്രം ഞങ്ങൾ ഒരേ മനസ്സോടുകൂടെ ഇരിക്കുമ്പോൾ ഈ നിമിഷം വരെയും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പരിപൂർവമായിട്ട് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് പ്രയാസത്തോട് വേദനത്തോടിരിക്കുന്ന മനുഷ്യരെ ഓർത്ത് അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുറെ കൂടെ അങ്ങയുടെ ആ അദൃശ്യ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിപ്പാണ്ട കോണം ഞങ്ങളുടെ ആന്തരിക കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഈ ആളുകളൊക്കെയും അവരുടെ പേരുകൾ നൽകിയതൊരു പ്രതീക്ഷയോടുകൂടിയാണ്. ആ പ്രതീക്ഷയ്ക്കനുസൃതമായി അങ്ങയോട് അവരുടെ സൗഖ്യത്തിന് വേണ്ടി ബോധ്യപ്പെടുത്താനുള്ള കഴിവുകളും ഭക്തിയൊന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ലെങ്കിലും ഞങ്ങളുടെ ഭക്തി ജീവിതത്തിന്റെ അളവ് കൊണ്ടല്ല, അങ്ങയുടെ കരുണയുടെ മേന്മ കൊണ്ട് ഞങ്ങളുടെ ശബ്ദം കേട്ട് ഈ മക്കളോടൊക്കെ അവിടുന്ന് കരുണ തോന്നുവാൻ തക്കവണ്ണം മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സൗഖ്യത്തിലും അങ്ങ് ഒരുക്കുന്ന കൃപയിൽ മാത്രം ശരണം പ്രാപിക്കുന്ന മക്കൾക്ക് ആ കൃപയുടെ മഹത്വം തിരസിപ്പാൻ തക്കവണ്ണം ആ കൃപയുടെ മഹത്വം അതൊരു സൗഖ്യമായി, അതൊരു മനസ്സിന്റെ സന്തോഷമായി, അത് കുടുംബജീവിതത്തിന്റെ സമാധാനമായി, അതിന്റെ അപ്പുറം അതൊരു വ്യക്തിജീവിതത്തിന്റെ സ്വർഗീയ ആരാധനയായി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം അങ്ങയുടെ സ്പർശനവും അങ്ങയുടെ ലാളനയും അങ്ങയുടെ സൂക്ഷ്മമായ ശ്രദ്ധയും ഇതിന്റെ മക്കൾക്കൊക്കെയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പേര് പറഞ്ഞവരും പറയാതെ മനസ്സിലോർക്കുന്നവരും അതുപോലെ ഞങ്ങൾ അറിയാത്തവരുമായ അനേക രോഗികളെ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, വൈദ്യശാസ്ത്രം പരാജയപ്പെടുമ്പോഴും വൈദ്യന്മാര് നിരാശയോടെ നിൽക്കുമ്പോഴും അതിന്റെ അപ്പുറം നിരാശയ്ക്ക് ഇടവരാത്ത വൈദ്യശാസ്ത്രത്തെ പരാജയപ്പെടുത്തുന്ന അതിനപ്പുറമുള്ള ശക്തി അങ്ങയുടെ പക്കൽ നിന്ന് ലഭിക്കാൻ തക്കവണ്ണം ഇതിന്റെ മക്കളെയൊക്കെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗത്തെ ഭയപ്പെടുത്തുന്നതിനേക്കാൾ ദൈവത്തെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ദൈവകൃപയെ സന്തോഷപൂർവ്വം കാണുവാൻ തക്കവണ്ണമുള്ള കാഴ്ച എന്റെ ദാസനത്തൊക്കെ ഇവിടെ പ്രദാനം ചെയ്യണമേ. രോഗത്തെ പറ്റിയുള്ള അറിവ് ഭയത്തിലേക്ക് നയിക്കുമ്പോൾ ആ ഭയത്തിന്റെ ആഴം അറിയാതെ വണ്ണം ദൈവസ്നേഹത്തിന്റെ കരുണ അവർ തിരിച്ചറിയുകയും ഈ രോഗത്തേക്കാൾ അപ്പുറമായി എന്റെ ദൈവത്തെ എനിക്ക് അടുക്കുവാനായിട്ട് കഴിയുന്നു എന്നുള്ളൊരു ബോധ്യം കൂടുതൽ സന്തോഷവും സമാധാനമായി അവരിലും അവരെ പരിചരിക്കുന്നവരിലും ഉണ്ടാകുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും തമ്പുരാൻ കൂടെയുണ്ടെന്നുള്ള ബോധ്യം എല്ലാ ഭയത്തെയും പ്രയാസങ്ങളെ അതിജീവിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനേകര് ദൈവമേ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നുണ്ട്. ദൈവമേ, ഏത് പ്രയാസങ്ങളെ നീക്കുവാൻ അങ്ങേക്ക് സാധിക്കുമല്ലോ. ഇനി പ്രയാസങ്ങൾ ഉണ്ടായാലും അതിനപ്പുറം എന്ത് പ്രയാസം ഉണ്ടായാലും അതൊക്കെ മറക്കുവാൻ തക്കവണ്ണം അങ്ങ് അവരുടെ മുമ്പിൽ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. കൊടുങ്കാറ്റ് തിരുമാലയം അലറി വിളിച്ചപ്പോൾ അങ്ങയുടെ മുഖം കണ്ടുകൊണ്ട് ശിഷ്യന്മാർ ഒരുമിച്ച് നിലവിളിച്ചപ്പോൾ അവരുടെ ശബ്ദം കേട്ട് ആ പ്രക്ഷുബ്ധമായ പ്രതിസന്ധിയെ അവരൊന്ന് ശാന്തമാക്കിയതുപോലെ ജീവിതത്തിലുണ്ടാകുന്ന കൊടുങ്കാറ്റിനെയും തിരമാലകളെയും പേരവാരിയും ഒക്കെ ശാന്തമാക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെയൊക്കെ കുടുംബത്തിന്റെയും ഹൃദയത്തിലെ മധ്യത്തിൽ അവിടുന്ന് ഉണ്ടാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓരോ കുഞ്ഞുങ്ങളെ അവിടുന്ന് വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ബാലാരക്ഷരിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കുന്നു. അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും കഴിവും ശക്തിയും നൽകണമേ. അതിനേക്കാൾ ഉപരി സ്വർഗത്തിലെ അറിവ് കണ്ടെത്തുവാനും അതിനനുസൃതമായി ജീവിതത്തെ പരിവപ്പെടുത്തുവാനും തക്കവണ്ണം നിന്റെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. യുവാക്കന്മാരെ, യുവതികളെ, ചെറുപ്പക്കാരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വഴിതെറ്റി പോയി വിലപിക്കുന്ന മക്കളെ ഓർത്ത് ദുഃഖിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. ദൈവമേ, അവരെയൊക്കെ അവിടെ നിന്ന് യഥാസ്ഥാനപ്പെടുത്തി അവരുടെ പാവയൊക്കെ നന്മയിലായി തീരുവാൻ തക്കവണ്ണം അവരുടെ ചുവടുകൾ ഇവിടെ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന സഹോദരങ്ങളെ, മാതാപിതാക്കളെ ഓർക്കുന്നു. ദൈവമേ, കുടുംബ സുബന്ധത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെ കലഹത്തിലും വിവാഹ ബന്ധം വേർപെടുത്തുന്നതിലും ഒക്കെ താല്പര്യം കാണിക്കുന്ന മക്കളെയൊക്കെ അവിടെ നിന്ന് തിരിച്ചുകൊണ്ടുവരണമേ. കുടുംബം ദൈവം തന്ന ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി ദൈവ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു കാലത്താണെന്നുള്ള തിരിച്ചറിവോടുകൂടി കുടുംബബന്ധത്തെ നന്മയിൽ നയിക്കുവാൻ തക്കവണ്ണുള്ള കഴിവും പ്രാപ്തിയും വിവേകവും നിന്റെ മക്കൾക്ക് അവിടെ പ്രദാനം ചെയ്യണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. ഇവിടെ നാട്ടിലുമായിട്ട് കഴിയുന്ന എല്ലാ മാതാപിതാക്കളെ അവിടെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് തനി താമസിക്കുന്നവർക്കൊക്കെ ഞങ്ങളുടെ സാന്നിധ്യവും ബലവും ശക്തിയും ആദ്യ ഫലങ്ങളെ കായ്പാനുള്ള കൃപകളും പകർന്നു കൊടുക്കണമേ. വിവാഹത്തിന് ഇവിടെ ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം എത്തിയിട്ടും അനുയോജ്യരെ പങ്കാളി ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെ അനുഗ്രഹിക്കണമേ. നല്ല കുടുംബജീവിതം നയിക്കാൻ തക്കവണ്ണം അനുയോജ്യരെ പങ്കാളി ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് കിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ സന്തോഷിപ്പാൻ തക്കവണ്ണം നല്ല കുഞ്ഞുങ്ങളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ ഉപജീവനത്തിനുള്ള നല്ല വഴികളെ തുറന്നു കൊടുക്കണമേ. ദൈവം, ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും അവരുടെ ജോലിയിൽ സ്ഥിരതയും അവരുടെ മേലധികാരം നല്ല സംരക്ഷണവും ചെയ്യുന്ന ജോലിക്കൊക്കെ നല്ല പ്രതിഫലം ലഭിക്കാനിടയാകണമേ. ലഭിക്കുന്ന പ്രതിഫലമൊക്കെയും വിവേകത്തോടും നന്മയോടും ഉപയോഗപ്പെടുത്താനുള്ള തിരിച്ചറിവ് കൊടുത്ത് പ്രദാനം ചെയ്യണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഭവാതിരിമേനി ഓർക്കുന്നു. ഈ സഭയെ നയിക്കാനുള്ള കഴിവും ശക്തിയും പ്രാപ്തിയും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. നല്ല ആരോഗ്യവും അതിലുപരി ആഴമായ ദൈവഭക്തിയും വിശ്വാസവും കൂടുതലായിട്ട് പ്രദാനം ചെയ്യുവാൻ തക്കൊണ്ടിടയാകണമേ. ഈ ഭദ്രാസനത്തെയും എല്ലാ ഭദ്രാസനം നയിക്കുന്ന പിതാക്കന്മാരെയും വൈദികരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം, അങ്ങയുടെ ശുശ്രൂഷയിൽ ഏറ്റവും ശുഷ്കാന്തിയോടെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. യഹോവയുടെ പ്രവൃത്തി അലസോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നുള്ളൊരു ചിന്ത ഞങ്ങളെ ശക്തമായി ഭരിക്കുകയും അവ സൂക്ഷ്മതയോടും വിശുദ്ധിയോടും കൈകാര്യം ചെയ്യാനുള്ള തിരിച്ചറിവും കഴിവും പ്രാപ്തി നൽകണമേ. അതിനെതിരായിട്ടുണ്ടാകുന്ന എല്ലാ പൈശാചിക ശക്തികളെയും ശ്രദ്ധയോടെ ബുദ്ധിയോടെ മനസ്സിലാക്കി അവയെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തെ ഓർക്കുന്നു. സഭയുടെ ആത്മിക സംഘടനയും വിഷപ്രവർത്തനങ്ങളെയും അവിടെ ശുശ്രൂഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും അതിന്റെ ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദേശത്തിന് നാശം വിതച്ച ഒരു വലിയ സംഭവത്തെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അനുസ്മരിച്ചു. ദൈവമേ, ഇതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം അങ്ങ് ഈ ലോകത്തെ അവിടുന്ന് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തത്തിന് ഉപവാസം സമർപ്പിക്കുന്നു. പ്രകൃതി ദുരന്തം മൂലം കഷ്ടത അനുഭവിക്കുന്ന അനേക ജനങ്ങളുണ്ട്. ദൈവമേ, ആരൊക്കെ സഹായിച്ചാലും അങ്ങയുടെ സംരക്ഷണവും അങ്ങയുടെ ശ്രദ്ധയും ഇല്ലെങ്കിൽ ഒരു നന്മയുണ്ടാകില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആയതും പ്രകാരം അങ്ങയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടാകുവാനും അതിൽ കൂടി ദൈവം ചെയ്ത വലിയ നന്മകളെ നന്ദികൂറ് ഓർത്ത് ശ്രദ്ധയോടെ ജീവിതം നയിക്കാൻ തക്കവണ്ണം ഇതിന്റെ ദാസരെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെ എല്ലാവരെയും പ്രതിജ്ഞ പ്രാർത്ഥനാ കൂട്ടായ്മയത്തിന് രൂപ സമർപ്പിക്കുന്നു. ദൈവം, അനേകർക്ക് ശാന്തിയും സമാധാനവും നന്മയും രോഗസൗഖ്യവും പ്രതീക്ഷയും പ്രത്യാശയൊക്കെ പകരുന്ന നല്ലൊരു കൂട്ടായ്മയെ തീരുവാൻ സംഗതിയാക്കണം. അതിൽ കൂടി ഞങ്ങളുടെയൊക്കെ വ്യക്തി ജീവിതം വിശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഇതിൽ കൂടി ഞങ്ങൾ ഏത് പ്രയാസങ്ങൾ അതിജീവിക്കാൻ തക്കവണ്ണം ശക്തി പ്രാപിപ്പാനൊക്കെ ഞങ്ങളെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ കൂടി പഠിപ്പിക്കുകയും ഒരുക്കുകയും ചെയ്യും. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ നീക്കി നന്മയിലേക്ക് നയിക്കണമേ. ഇതിൽ കൂടി ഞങ്ങളെല്ലാവരും താഴ്മയോടെ സമർപ്പിക്കുന്നു. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നോ ആളും കുതിച്ചു കൊഴുത്തുവാനായിട്ട് തന്നെ.
പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ശൈവജാതനാമ്പത്തിന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രാർത്ഥിക്കുന്നവരോടുകൂടി നമ്മുടെ സഭയോടുകൂടി ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുന്നവരാണ്.
ധന്യവാദമായ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും ഉള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വം കൊടുത്ത വന്യമാമനസിനോടും ബി സി വർഗത്തിനോടും പി ഐസകത്തിനോടും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ബിജോയ് അച്ഛനോടും അച്ഛനെപ്പോഴും ഈ ശുശ്രൂഷയിൽ ഒരു കൈത്താങ്ങളായിട്ടുണ്ട്. നല്ല ഒരു ചിന്ത പകർന്ന് നമ്മളെ അച്ഛൻ നമ്മളെ അനുഗ്രഹിച്ചു. തുറന്നും അച്ഛന്റെ സാന്നിധ്യവും ശ്രദ്ധയെ നേതൃത്വം ഒക്കെ ഈ പ്രാർത്ഥനയെ കൂട്ടായ്മ ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അച്ഛനോടുള്ള പ്രത്യേക സ്നേഹവും വാത്സല്യവും ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. പള്ളിയങ്കണത്തിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ ആകവാക്കാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയും നന്മകൾ തരികയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ അസോസിയേറ്റ് ചുമതലകളിൽ പ്രവർത്തിപ്പെട്ട മനോജ്, ബൈബിൾ വായിച്ച ജൂളിയാൻറ്റി, അല്പമായ അധികമായ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും വീണ്ടും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാം എല്ലാവരും ദൈവം വരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ.